ലൂക്കോസ് അദ്ധ്യായം 18. അനന്തരം എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും ഒരിക്കലും പ്രതീക്ഷ കൈവിടരുതെന്നും യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിനവൻ ഒരു കഥ ഉപയോഗിച്ചു.
ഒരിക്കലൊരു പട്ടണത്തിൽ ഒരു ന്യായാധിപനുണ്ടായിരുന്നു. അയാൾ ദൈവത്തെ പേടിച്ചിരുന്നില്ല. തന്നെപ്പറ്റി ആളുകളെന്ത് കരുതുമെന്നും അയാൾ ചിന്തിച്ചിരുന്നില്ല. അതേ പട്ടണത്തിൽ ഒരു വിധവ താമസിച്ചിരുന്നു. അവൾ പല തവണ ന്യായാധിപനെ സമീപിച്ചു പറഞ്ഞു, എന്റെ ശത്രുവിനെതിരെ എനിക്ക് നീതി തന്നാലും. എന്നാൽ ആ സ്ത്രീയെ സഹായിക്കാൻ ന്യായാധിപന് താൽപ്പര്യമില്ലായിരുന്നു. കുറെ കാലത്തിനു ശേഷം അയാൾ സ്വയം ചിന്തിച്ചു, ദൈവത്തെ എനിക്ക് പേടിയില്ല, നാട്ടുകാരെന്ത് കരുതുമെന്നും പ്രശ്നമല്ല. പക്ഷേ ഈ സ്ത്രീ എന്നെ ശല്യപ്പെടുത്തുന്നു. എന്നാൽ അവരുടെ ആവശ്യം ഞാൻ നിറവേറ്റുകയാണെങ്കിൽ അവൾ എന്നെ വിട്ടുപോയിക്കൊള്ളും. ഞാനത് നിറവേറ്റിക്കൊടുക്കാതിരുന്നാൽ ഞാൻ രോഗിയാകും വരെ അവൾ എന്നെ ശല്യപ്പെടുത്തും.
കർത്താവ് പറഞ്ഞു,
ശ്രദ്ധിക്കൂ, നീചനായ ന്യായാധിപൻ പറയുന്നത് കേൾക്കൂ. ദൈവത്തിന്റെ ആളുകൾ ദൈവത്തോട് നിലവിളിക്കും. ദൈവം അവന്റെ ആളുകൾക്ക് ശരിയായത് നൽകും. അവന്റെ ആളുകൾക്ക് മറുപടി നൽകാൻ ദൈവം വൈകില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം അവന്റെ ആളുകളെ വേഗത്തിൽ സഹായിക്കും. പക്ഷേ മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ അവനിൽ വിശ്വസിക്കുന്നവനെ ഭൂമിയിൽ കാണാനാകുമോ?
തങ്ങൾ വളരെ നല്ലവരാണെന്ന് കരുതിയിരുന്ന ചിലർ അവിടെയുണ്ടായിരുന്നു. മറ്റുള്ളവരെക്കാൾ തങ്ങൾ മിടുക്കരാണെന്നവർ നടിച്ചിരുന്നു. അവരെ പഠിപ്പിക്കുന്നതിന് യേശു ഈ കഥ ഉപയോഗിച്ചു.
ഒരിക്കൽ ഒരു പരീശനും ചുങ്കക്കാരനും ജീവിച്ചിരുന്നു. ഒരു ദിവസം അവരിരുവരും പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിലേക്ക് പോയി. പരീശൻ ചുങ്കക്കാരനിൽ നിന്നും വളരെ അകന്ന് ഒറ്റയ്ക്ക് നിന്നു. പ്രാർത്ഥനയിൽ പരീശൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഞാൻ മറ്റുള്ളവരെ പോലെ ദുഷിച്ചവനല്ലാത്തതിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ മോഷ്ടാവോ വഞ്ചകനോ വ്യഭിചരിക്കുന്നവനോ അല്ല. ഈ ചുങ്കക്കാരനേക്കാൾ ഞാൻ നല്ലവനായതിനാൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ നല്ലവനാണ്. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. നേടുന്നതിന്റെ 10 ഞാൻ ദാനം ചെയ്യുന്നുമുണ്ട്. ചുങ്കക്കാരനും ഒറ്റയ്ക്കായിരുന്നു നിന്നിരുന്നത്. എന്നാൽ അയാൾ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലേക്കൊന്ന് നോക്കുക കൂടി ഉണ്ടായില്ല. അയാൾ ദൈവത്തിന്റെ മുമ്പിൽ വിനീതനായി. അയാൾ പറഞ്ഞു, ദൈവമേ, എന്നിൽ കരുണയുണ്ടാകണമേ, ഞാനൊരു പാപിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇയാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ദൈവസന്നിധിയിൽ നീതിമാനായി വീട്ടിലേക്ക് പോകും. എന്നാൽ താൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് സ്വയം തോന്നിയ പരീശൻ ദൈവത്തിനു മുമ്പിൽ നീതീകരിക്കപ്പെട്ടവനല്ല. സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, വിനീതനായവൻ ഉയർത്തപ്പെടും.
ചിലർ തങ്ങളുടെ ശിശുക്കളെ യേശുവിന്റെ സ്പർശനത്തിനായി കൊണ്ടുവന്നു. അതു കണ്ട ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. എന്നാൽ യേശു കുട്ടികളെ തന്റെ അടുക്കിലേക്ക് വിളിച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു,
കൊച്ചു കുട്ടികൾ എന്റെ അടുത്തോട്ട് വന്നോട്ടെ, അവരെ തടയരുത്. എന്തെന്നാൽ ആ കൊച്ചു കുട്ടികളെ പോലെ ഉള്ളവർക്കാണ് ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുക. ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, ഒരു കൊച്ചുകുട്ടി എന്തെങ്കിലും സ്വീകരിക്കും പോലെ ദൈവരാജ്യത്തെ നിങ്ങൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ ഒരിക്കലും പ്രവേശിക്കാനാവില്ല.
ഒരു യഹൂദ പ്രമാണി യേശുവിനോട് ചോദിച്ചു,
നല്ലവനായ ഗുരു, നിത്യജീവിതം കിട്ടാൻ ഞാൻ എന്തു ചെയ്യണം?
യേശു അയാളോട് ചോദിച്ചു,
എന്താണ് നീ എന്നെ നല്ലവനെന്ന് വിളിച്ചത്? ദൈവം മാത്രമാണ് നല്ലവൻ. എന്നാൽ നിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകാം. ദൈവകൽപ്പനകൾ നിനക്കറിയില്ലേ? വ്യഭിചരിക്കരുത്, ആരെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, മറ്റുള്ളവരെപ്പറ്റി കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം.
എന്നാൽ പ്രമാണി പറഞ്ഞു,
ഈ കൽപ്പനകളെല്ലാം ചെറുപ്പം മുതൽക്കേ ഞാൻ അനുസരിക്കുന്നുണ്ട്.
അതു കേട്ട യേശു അയാളോട് പറഞ്ഞു,
എന്നാൽ നീ ചെയ്യേണ്ടതായി ഒന്നുകൂടിയുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റുകിട്ടുന്ന പണം പാവങ്ങൾക്ക് കൊടുക്കുക. നിനക്ക് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും. എന്നിട്ട് വന്ന് എന്നെ പിന്തുടരുക.
പക്ഷേ ഇതു കേട്ട് അയാൾ ദുഃഖിതനായി. കാരണം അയാൾ വളരെ വലിയ പണക്കാരനായിരുന്നു. അയാളുടെ സങ്കടം കണ്ട യേശു പറഞ്ഞു,
ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വിഷമമാണ്. ധനികന്റെ ദൈവരാജ്യ പ്രവേശനത്തെക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത്.
അതു കേട്ടവർ ചോദിച്ചു,
പിന്നെ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും?
യേശു പറഞ്ഞു,
മനുഷ്യർക്ക് ചെയ്യാനാകാത്തത് ദൈവത്തിന് ചെയ്യാനാകും.
പത്രോസ് പറഞ്ഞു,
നോക്കൂ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് അങ്ങേ പിന്തുടരുന്നു.
യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി തന്റെ വീടും ഭാര്യ, സഹോദരങ്ങൾ, അപ്പനമ്മമാർ, മക്കൾ എന്നിവരെയും ഉപേക്ഷിച്ചവർക്ക് അതിലും കൂടുതൽ കിട്ടും. തന്റെ ജീവിതത്തിൽ അയാൾക്ക് പല മടങ്ങ് കിട്ടും. അയാൾ മരിച്ചു കഴിഞ്ഞ് ദൈവത്തോടൊത്ത് നിത്യകാലം വസിക്കും.
അനന്തരം യേശു 12 അപ്പോസ്തലന്മാരെയും ഒരു വശത്തേക്ക് വിളിച്ചു സംസാരിച്ചു. അവൻ പറഞ്ഞു,
ശ്രദ്ധിക്കൂ, നമ്മൾ യെരുശലേമിലേക്ക് പോകുകയാണ്. മനുഷ്യപുത്രനെ പറ്റി എഴുതാൻ ദൈവം പ്രവാചകരോട് കൽപ്പിച്ചതെല്ലാം സംഭവിക്കും. അവന്റെ ആൾക്കാർ അവനെതിരായി തിരിയുകയും അവനെ ജാതികൾക്ക് കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്യും. അവർ അവനെ അപമാനിക്കും. അവർ അവനെ ചാട്ടകൊണ്ടടിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്നാൽ മരണത്തിന്റെ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും.
അപ്പോസ്തലന്മാർക്കിത് മനസ്സിലായില്ല. അർത്ഥം അവർക്ക് മറവായിരുന്നു. അവന്റെ വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിക്കാൻ അവർക്കായില്ല. യേശു എരിഹോ പട്ടണത്തിനടുത്തെത്തി. അവിടെ ഒരു അന്ധൻ വഴിയോരത്ത് യാചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആളുകൾ നടന്നു നീങ്ങുന്നതിന്റെ ശബ്ദം കേട്ട് അയാൾ അന്വേഷിച്ചു,
എന്തുണ്ടായി?
ആളുകൾ പറഞ്ഞു,
നസറേത്തിൽ നിന്ന് യേശു എന്നൊരാൾ ഇങ്ങോട്ട് വരുന്നു.
അന്ധൻ വളരെ ഉച്ചത്തിൽ പറഞ്ഞു,
യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ കാട്ടണമേ.
ജനക്കൂട്ടത്തെ നയിച്ചിരുന്നവർ അവനെ ശാസിച്ചു. അവർ അവനോട് മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു. പക്ഷേ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു കൂവി,
ദാവീദിന്റെ പുത്രാ, എന്നോട് കരുണ കാട്ടു.
യേശു അവിടെ നിന്നു പറഞ്ഞു,
ആ അന്ധനെ ഇങ്ങോട്ട് വിളിക്കൂ.
അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു,
നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്?
അന്ധൻ പറഞ്ഞു,
കർത്താവേ, എനിക്ക് കാഴ്ച തിരിച്ചു തരൂ.
യേശു അവനോട് പറഞ്ഞു,
നോക്കൂ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു.
അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി. അയാൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചു. ഇതെല്ലാം കണ്ട് ജനങ്ങൾ ദൈവത്തെ വാഴ്ത്തി.